ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ 23. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും സങ്കീർത്തനങ്ങൾ 38 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളും പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികൾ 23 അധ്യായം 12 മുതൽ 35 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 38. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്ര നീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ നീരസം ഹേതുവായി എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എന്റെ പാപം ഹേതുവായി എന്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എന്റെ അകൃത്യങ്ങൾ എന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഘനമായിരിക്കുന്നു. എന്റെ ഭോഷത്വം ഹേതുവായി എന്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. ഞാൻ കുനിഞ്ഞ് ഏറ്റവും കൂനിയിരിക്കുന്നു, ഞാൻ ഇടവിടാതെ ദുഃഖിച്ചു നടക്കുന്നു. എന്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു, എന്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എന്റെ ഹൃദയത്തിലെ ഞരക്ക് നിമിത്തം ഞാൻ അലറുന്നു. കർത്താവെ, എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എന്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു, എന്റെ ചാർച്ചക്കാരും അകന്നു നിൽക്കുന്നു. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കണിവെക്കുന്നു, എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ വേണ്ടാതനം സംസാരിക്കുന്നു. അവർ ഇടവിടാതെ ചതിവ് ചിന്തിക്കുന്നു, എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെ ഇരുന്നു, വായ് തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയും ആയിരുന്നു. യഹോവേ, നിങ്കൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, എന്റെ ദൈവമായ കർത്താവെ, നീ ഉത്തരമരുളും. അവർ എന്നെ ചൊല്ലി സന്തോഷിക്കരുതേന്ന് ഞാൻ പറഞ്ഞു, എന്റെ കാൽ വഴുതുമ്പോൾ അവർ എന്റെ നേരെ വമ്പു പറയുമല്ലോ. ഞാൻ ഇടറി വീഴുമാറായിരിക്കുന്നു, എന്റെ ദുഃഖം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. ഞാൻ എന്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, എന്റെ പാപത്തെ കുറിച്ച് ദുഃഖിക്കുന്നു. എന്റെ ശത്രുക്കളോ ജീവനും ബലവുമുള്ളവർ, എന്നെ വെറുതെ പകയ്ക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ നന്മ പിന്തുടരുകയാൽ അവർ എനിക്ക് വിരോധികളായി, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു. യഹോവേ, എന്നെ കൈവിടരുതേ, എന്റെ ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ, എന്റെ രക്ഷയാകുന്ന കർത്താവെ എന്റെ സഹായത്തിന് വേഗം വരേണമേ. 39 അധ്യായം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എന്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എന്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എന്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. എന്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ, എന്നെ ഭോഷന്റെ നിന്ദയാക്കി വെക്കരുതേ. ഞാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ, നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസം അത്രയാകുന്നു. യഹോവേ, എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എന്റെ കണ്ണുനീർ കണ്ടു മിണ്ടാതിരിക്കരുതേ. ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നദ്ധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണമേ. 40 അധ്യായം. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തന്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു, ഞാൻ നിന്റെ നീതിയെ എന്റെ ഹൃദയത്തിൽ മറച്ചുവെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു, നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപ്പെട്ടു നോക്കുവാൻ കഴിയാതെ വണ്ണം എന്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എന്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ചു ഭ്രമിച്ചു പോകട്ടെ, എന്റെ അനർത്ഥത്തെ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണ നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവൻ എന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എന്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, എന്റെ ദൈവമേ താമസിക്കരുതേ. അപ്പോസ്തല പ്രവർത്തികൾ 23:12-35 വരെയുള്ള വാക്യങ്ങൾ. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ൽ പേർ ആയിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്നു, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപഥം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന് പൗലോസിനോട് അറിയിച്ചു. പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ചു, ഈ യൗവനക്കാരന് സഹസ്രാധിപനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അവൻ അവനെ കൂട്ടി സഹസ്രാധിപന്റെ അടുക്കൽ കൊണ്ടുചെന്നു. തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ചു, നിന്നോട് ഒരു കാര്യം പറവാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു. സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ചു മാറി നിന്നു. എന്നോട് ബോധിപ്പിക്കാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു. അതിന് അവൻ, യഹൂദന്മാർ പൗലോസിനെ കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു. നീ അവരെ വിശ്വസിച്ചു പോകരുത്. അവരിൽ 40-ൽ പേർ അവനെ ഒടുക്കിക്കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു. നിന്റെ വാഗ്ദത്തം കിട്ടും എന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നുവെന്ന് പറഞ്ഞു. നീ ഇത് എന്നോട് അറിയിച്ചുവെന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ ശതാധിപന്മാരിൽ 2 വരുത്തി. ഈ രാത്രിയിൽ 3 നേരത്ത് കൈസരിയയ്ക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവേൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തും എഴുതി. ക്ലൗദിയസ് ലൂസിയാസ് രാജശ്രീ ഫെലിക്സ് ദേശാധിപതിക്ക് വന്ദനം. ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്ന് അറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്ന് അവനെ വിടുവിച്ചു. അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു. എന്നാൽ അവരുടെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെ കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നും ഇല്ല എന്ന് കണ്ടു. അനന്തരം ഈ പുരുഷന്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് തുമ്പ് കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു. ശുഭമായിരിക്കട്ടെ. പടയാളികൾ കൽപ്പന പ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രീസോളം കൊണ്ടുചെന്നു. പിറ്റേന്നാൾ കുതിരച്ചേവകരെ അവനോടുകൂടെ അയച്ച് കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു. മറ്റവർ കൈസരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്ത് പൗലോസിനെയും അവന്റെ മുമ്പിൽ നിർത്തി. അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു. കിലിക്യാക്കാരൻ എന്ന് കേട്ടാറേ, വാദികളോടും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാം എന്ന് പറഞ്ഞ് ഹെരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പസ്തോലനായ പൗലോസിന്റെ ജീവന് നേരെ ഉണ്ടാകുന്ന ഒരു ഭീഷണി, അതിൽ നിന്നും കർത്താവ് പൗലോസിനെ വിടുവിക്കുന്നതായ ഭാഗവുമാണ് നാം അപ്പസ്തോല പ്രവൃത്തിയിൽ നിന്ന് വായിക്കുവാനിടയായത്. സങ്കീർത്തനങ്ങളിലും ഈ ആശയം പ്രകടമാണ്. യഹോവേ, എനിക്ക് എന്റെ ജീവനു വേണ്ടി പോരാടുന്നവർ, അവർ എനിക്ക് കണി വെക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. മരണത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ മരണത്തിനോടുള്ള നമ്മളുടെ സമീപനം പലപ്പോഴും വ്യത്യസ്തമാണ്. ചില ആളുകൾ ഒരു ഫേറ്റായിട്ട്, വിധിയായിട്ട് ഏത് സമയത്ത് വേണമെങ്കിലും മരിക്കാം എന്ന രീതിയിൽ ഒരു നിസ്സംഗമായി മരണത്തെ കാണുന്ന ആളുകളുണ്ട്. ചിലർ അതിനെ ഭയപ്പെടും. എന്നാൽ മറ്റു ചിലർ ദൈവികമായി മരണത്തോടുള്ള ഒരു സമീപനം പ്രകടിപ്പിക്കാറുണ്ട്. നാം എല്ലാവരും മരിക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. എന്നാൽ നമ്മൾ മരിക്കേണ്ടതിന് ദൈവം വച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ തീർക്കേണ്ടതായ പ്രവൃത്തികളുണ്ട്. അപ്പസ്തോലന്മാരാകട്ടെ, കർത്താവാകട്ടെ, ഒരിക്കലും മരിക്കുവാൻ വേണ്ടി ജീവിച്ചവരല്ല. ഏത് സമയത്തും മരിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി, രക്തസാക്ഷികളാകാൻ വേണ്ടിയുള്ള വാഞ്ചയോടുകൂടി ജീവിക്കുന്നവരാണ്. എന്നാൽ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അവരുടെ എല്ലാവരുടെയും ശിരസിന് മീതെ ഉണ്ടായിരുന്നു. ആ ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, യേശുദാനും തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവനോട് പ്രാർത്ഥിക്കുന്ന ഒരു യേശു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു യേശു. പ്രാർത്ഥനയുടെ ഉത്തരം ഒരു കാര്യം എന്ന് പറയുന്നത് മരിച്ച ശേഷം പോലും ആ പ്രാർത്ഥന ദൈവം കേട്ടു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ യേശു മരിക്കുവാൻ ഒരു പ്രത്യേക സമയമുണ്ട്. ആ മരണത്തിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മുമ്പ് ചെയ്തു തീർക്കേണ്ടതായ പ്രവൃത്തികളുണ്ട്. യേശുവിന്റെ പ്രാർത്ഥന എപ്പോഴും കർത്താവെ, ഈ ഭൂമിയിൽ അയച്ച പ്രവൃത്തി തികച്ച ശേഷം സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ക്രൂശിന്മേൽ സ്വന്തം തോളിൽ തലചായിച്ച് മരിക്കുന്ന ഒരു യേശു. അതിനു മുമ്പ് തന്നെ, യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ കൊല്ലുവാനുള്ള ശ്രമങ്ങൾ പിശാച് ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവപൈതലെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ ജീവനോട് എതിരായിട്ട് നമ്മൾ സമയത്തിന് മുമ്പേ, പ്രവൃത്തി തീരുന്നതിന് മുമ്പേ നമ്മൾ മരിക്കുവാൻ ഇടയാകരുത്. ഇവിടെ അപ്പസ്തോലനായ പൗലോസ് രക്തസാക്ഷിയാകുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. വിട്ടുപിരിഞ്ഞ് യേശുവിനോട് കൂടി ഇരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടമെന്ന് ലേഖനങ്ങളിൽ പൗലോസ് പറയുന്നു. എന്നാൽ തന്റെ പ്രവൃത്തി തികയ്ക്കുന്നതിന് മുമ്പ് തനിക്കെതിരെ ഉണ്ടാകുന്ന വധശ്രമങ്ങളെ പൗലോസ് ശക്തമായി നേരിടും. ദൈവകൃപയിൽ ആശ്രയിച്ച് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവനായി അവൻ മരണത്തെ തെറ്റി ഒഴിഞ്ഞു പോകുന്നു. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുകയാണ്, യഹോവേ, ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്ന് മാറ്റണം. അപ്പോൾ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്ന ഒരു സമയമുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഉന്മേഷത്തോടുകൂടി ജീവിക്കണം, സന്തോഷത്തോടുകൂടി ജീവിക്കണം, അർത്ഥമായ ജീവിതം, വ്യക്തതയോടുകൂടിയുള്ള ജീവിതം, വ്യക്തമായ ലക്ഷ്യങ്ങളെ വച്ച് അതിന് സാധിക്കുന്ന ഒരു ജീവിതം ജീവിക്കണം, റിച്ചായ ഒരു ജീവിതം ജീവിക്കണം. എല്ലാ നിലയിലും കരുണയും കൃപയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം, മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ഒരു ജീവിതം, ദൈവത്തെയും മനുഷ്യനെയും പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം, അങ്ങനെയൊരു അവസ്ഥയ്ക്ക് വേണ്ടി, അനുഗ്രഹീതമായ അവസ്ഥയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിക്കാം. മരണത്തെ ഭയപ്പെടുവാനല്ല, ദൈവം വച്ചിരിക്കുന്ന സമയമുണ്ട്. എന്നാൽ അതുവരെ അർത്ഥവത്തായ ഒരു ജീവിതം ജീവിക്കുവാൻ ഇന്നത്തെ ദിവസം ദൈവം വച്ചിരിക്കുന്ന പ്രകൃതികളെ തികയ്ക്കുവാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.